പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 75-ാം വാക്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പത്രോസ് യേശു പറഞ്ഞ വാക്കോർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അതിദുഃഖത്തോടെ കരഞ്ഞു. ദ ലുക്ക് ദറ്റ് മേക്സ് ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരം വരുത്തിയ നോട്ടം. ഒരിക്കൽ ഒരു വൃദ്ധൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയിരുന്നു. ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് വൻ ജനാവലി സന്നിഹിതരായിരുന്നു. മൃതശരീരം കയറുകെട്ടി കുഴിയിലേക്ക് ഇറക്കുവാൻ സഹായിച്ച ഈ മകൻ്റെ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ട് ഉണ്ടായിരുന്നു. ഇത് കണ്ട ഒരാൾ ആ തിരക്കിൻ്റെ ഇടയിൽ ആ നോട്ടുകെട്ട് പോക്കറ്റിൽ നിന്നും കൈക്കലാക്കി. എന്നാൽ വലിയ പ്രശ്നത്തിലാണ് താൻ ചെന്ന് ചാടിയതെന്ന് പണം കൈക്കലാക്കിയ ആൾ അറിഞ്ഞില്ല, അവൻ മനസ്സിലാക്കിയുമില്ല. നടന്ന സംഭവം എല്ലാം വീഡിയോയിൽ പിടിക്കുന്നുണ്ടായിരുന്നു. പണം നഷ്ടപ്പെട്ട വിവരത്തെപ്പറ്റി പലരോട് അദ്ദേഹം പറഞ്ഞു, അന്വേഷിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് ആ പണാപഹരണം നടത്തിയവനെ കാണുവാനിടയായി. അങ്ങനെ എല്ലാവരും ആ വിവരം അറിഞ്ഞു. മാനുഷിക വീഡിയോയിൽ ഇത്രമാത്രമേ തെളിഞ്ഞുള്ളൂ എങ്കിലും സ്വർഗസ്ഥനായവൻ്റെ വീഡിയോയിൽ ഈ ചിത്രങ്ങൾ എത്രമാത്രം തെളിഞ്ഞു കാണുമെന്ന് ഒന്നോർക്കുക. ദൈവത്തെ മറച്ച് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന് കരുതുന്നത് ഭോഷത്വമാണ്. ദൈവം സകലതും കാണുന്നു എന്ന ചിന്ത നമ്മിലുണ്ടായാൽ അഹിതമായത്, അതായത് ഹിതമില്ല, ദൈവഹിതമല്ലാത്തത് പറയുവാനോ പ്രവർത്തിക്കുവാനോ നമുക്ക് കഴിയയില്ല. ശിഷ്യന്മാരിൽ പ്രധാനിയും പുതിയ പേര് നൽകി കർത്താവ് കൂടെ കൊണ്ടു നടന്നവനുമാണ് പത്രോസ്. യേശുവിനോടൊപ്പം തടവിലാകുവാനോ മരിപ്പാനോ തയ്യാറാണെന്ന് പറയുമ്പോഴും അവൻ്റെ ഉള്ളത്തെ ശരിയായി അറിയുന്ന ഒരു ഗുരുവിൻ്റെ മുമ്പിലാണ് അവനെന്നുള്ളത് അവൻ മറന്നുപോയി. അവനിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ യേശു അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും എന്ന് യേശു അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യേശു പറഞ്ഞ ആ വാക്ക് ആ നിമിഷം തന്നെ പത്രോസ് മറന്നുപോയി. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവനെന്ന് മുന്നറിയിപ്പ് നൽകിയവനാണ് യൂദ. ഈ മുന്നറിയിപ്പ് നൽകിയ യേശു പണസഞ്ചിയുടെ കാര്യം അറിയുകയില്ല എന്നാണ് യൂദ കരുതിയത്. ഏതാണ് ആ പണസഞ്ചി? ഗുരുവിനെ വഞ്ചിച്ചതിൻ്റെ പ്രതിഫലമാണ് ആ പണസഞ്ചിയിലുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കമന്വേഷിച്ചു പോന്നു. ആ പണസഞ്ചിയിലുള്ളത് തൻ്റെ ഗുരുവിനെ ചതിച്ച് ഒറ്റയ്ക്ക് കൊടുത്ത 30 വെള്ളിക്കാശ് എന്ന നാണയങ്ങളാണ്. ഇത് യേശു അറിയുകയില്ലെന്നാണ് അവൻ കരുതിയത്. എന്നാൽ സമയമായപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് കാണിച്ചു കൊടുക്കുന്നവനോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൂദയെ, ഒരു ചുംബനത്താലോ നീ എന്നെ കാണിച്ചു കൊടുക്കുന്നത്? ഇപ്രകാരം ചോദിച്ചിട്ടും ഗുരുവിനെ അവൻ മറന്നു. ഗുരുവിൻ്റെ നോട്ടമോ ചോദ്യമോ അവനിൽ ഒരു രൂപാന്തരവും വരുത്തിയില്ല. ഗുരു ചോദിച്ചത് അവനിൽ രൂപാന്തരം വരുത്തിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് 26-ാം അധ്യായത്തിൻ്റെ 48-49 വാക്യങ്ങൾ. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ അവനെ ഏതവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ചുകൊള്ളുവീൻ എന്നവർക്ക് ഒരടയാളം കൊടുത്തിരുന്നു. റബി വന്ദനമെന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് ചെന്ന് യേശുവിൻ്റെ മേൽ കൈവച്ചു. ഇപ്രകാരം ഗുരുവിനെ തള്ളിപ്പറഞ്ഞവൻ അവൻ്റെ ജീവിതം എങ്ങനെ അവസാനിപ്പിച്ചു എന്ന് നോക്കാം. അവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ആ വെള്ളിക്കാശ് എടുത്ത് ഇത് രക്തത്തിൻ്റെ വിലയാകിയാൽ ശ്രീഭണ്ണാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് അവൻ എറിഞ്ഞ കാശ് കൊടുത്ത് അവർ ഒരു നിലം വാങ്ങി. ഇസ്രയേൽ മക്കൾ വിലമതിച്ചവൻ്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരളി ചെയ്തതുപോലെ കുശവൻ്റെ നിലത്തിന് വേണ്ടി കൊടുത്തുവെന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് അതിനാൽ നിവർത്തി വന്നു. യേശുവിൻ്റെ നോട്ടത്തിൽ നിന്നും മാറി നിന്നപ്പോഴാണ് പത്രോസിന് പരാജയം സംഭവിച്ചത്. അകലം വിട്ട് പിൻചെന്നവൻ ഇരുന്നത് തീ കായുന്ന ചിലരോടൊപ്പമായിരുന്നു. അവർ തീയുടെ വെട്ടത്തിൽ, തീയുടെ ചൂടിൽ പത്രോസിനെ മനസ്സിലാക്കി. തീയുടെ വെട്ടത്തിൽ പത്രോസിനെ മനസ്സിലാക്കിയവർ, നീയും അവനോടു ഒപ്പമുള്ളവൻ, നീ അവൻ്റെ ശിഷ്യനോ എന്നിങ്ങനെ 3 പ്രാവശ്യം 3 പേർ അവനോട് തിരക്കി. അപ്പോഴൊക്കെയും പത്രോസ് പറഞ്ഞത് ഞാൻ അവനെ അറിയുന്നില്ല എന്നാണ്. ഉറക്കെ 3 പ്രാവശ്യം ഗുരുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവി. പത്രോസ് കരുതി കാണും യേശു താൻ പറഞ്ഞത് കേട്ട് കാണില്ല എന്ന്. എന്നാൽ അവനു അറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്ന് പത്രോസ് മനസ്സിലാക്കിയത് യേശുവിൻ്റെ നോട്ടമെത്തിയപ്പോഴാണ്. അതവൻ്റെ ഹൃദയം തുളച്ചു കയറുന്ന നോട്ടമായിരുന്നു. തൻ്റെ ഹൃദയത്തെ തകർത്ത ആ നോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ കണ്ണുകൾ അവൻ്റെ പാപത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി. മുന്നറിയിപ്പ് ഗുരു നൽകിയിട്ടും താൻ ആ തെറ്റിൽ അകപ്പെട്ടുവല്ലോ എന്നോർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ആ നോട്ടമാണ് അവനിൽ രൂപാന്തരം വരുത്തിയത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പുതുവർഷം നിങ്ങളെ നമുക്കെല്ലാവർക്കും പ്രായഭേദമന്യേ ചില തീരുമാനങ്ങൾ എടുക്കാം. ഒന്നാമതായി, യഹോവയിൽ നിന്ന് ഞാൻ അകലം വിട്ട് നടക്കുകയില്ല. രണ്ടാമതായി, ചൂട് പിടിച്ച് പത്രോസ് ഇരുന്നത് പോലെ തൽക്കാലം നല്ലതെന്ന് തോന്നുന്നിടത്ത് ഞാൻ ചൂട് പറ്റി ഇരിക്കയില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ വഴിയിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരുന്നാൽ നീ ഭാഗ്യവാനാകുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നീ ഇരിക്കേണ്ടടത്ത് മാത്രമേ ഇരിക്കാവുള്ളൂ. സന്തോഷം തരുന്ന പലതും ഈ ലോകത്തിലുണ്ട്. ദൈവഹിതമല്ലാത്തടത്ത് നീ ഇരിക്കുവാൻ പാടില്ല. അവിടെ ഇരുന്നാൽ നിനക്ക് സന്തോഷം ലഭിക്കുമായിരിക്കും. പക്ഷേ ആ ലൗകിക സന്തോഷമല്ല, ആത്മീയ സന്തോഷമാണ് നിന്റെ ലക്ഷ്യം. മൂന്നാമതായി, ദൈവവചനം തരുന്ന മുന്നറിയിപ്പുകൾ ഗ്രഹിച്ച് അവയ്ക്കനുസരിച്ച് ഇനി മുതൽ ജീവിക്കുമെന്നും നമുക്ക് തീരുമാനിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 തീരുമാനങ്ങൾ. 1, യഹോവയിൽ നിന്ന് ഞാൻ അകലം വിട്ട് നടക്കുകയില്ല. 2, ലോകത്തിൻ്റെ ചൂട് പറ്റി ഞാൻ ഇരിക്കുകയില്ല. 3, ദൈവവചനം തരുന്ന മുന്നറിയിപ്പുകൾ ഞാൻ ശ്രദ്ധിക്കും. ഇപ്രകാരം അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുവാൻ, 2016-ലെ തെറ്റിൻ്റെ തുടർച്ച പിന്തുടരാതെ തെറ്റിനെ ഏറ്റു പറഞ്ഞ് രൂപാന്തരം വരുത്തി 2017 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സാധുക്കളുടെ അപേക്ഷ കേൾക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അകൃത്യം വലുതെങ്കിലും നിന്റെ നാമനിമിത്തം ഞങ്ങളോട് ക്ഷമിക്കുന്നതിനായി നന്ദി. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന ശ്രദ്ധിക്കാതെ യഹോവയോട് ചേർന്ന് നിൽപ്പാൻ 2017 ഞങ്ങൾക്ക് കൃപ തരേണമേ. ആമീൻ. തുടർന്നുള്ള ഓരോ ദിവസങ്ങളും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇരിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.